വെളിപ്പാട് അദ്ധ്യായം 21. അനന്തരം ഞാനൊരു പുതിയ സ്വർഗവും പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ സ്വർഗവും ആദ്യത്തെ ഭൂമിയും അപ്രത്യക്ഷമായി. ഇപ്പോൾ അവിടെ കടലുമില്ല. വിശുദ്ധ നഗരം സ്വർഗത്തിൽ ദൈവത്തിൽ നിന്നിറങ്ങി വരുന്നതും ഞാൻ കണ്ടു. ആ വിശുദ്ധ നഗരം പുതിയ യെരൂശലേമാകുന്നു. അത് ഭർത്താവിന് വേണ്ടി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ സിംഹാസനത്തിൽ നിന്നൊരു വലിയ ശബ്ദം കേട്ടു. ശബ്ദം പറഞ്ഞു,
ഇതാ ദൈവത്തിന്റെ വസതി ജനങ്ങളുടേതായിരിക്കുന്നു. അവൻ അവരോടൊത്ത് വസിക്കും, അവർ അവന്റെ ആളുകളാകും. ദൈവം സ്വയം അവരോടൊത്തുണ്ടാകുകയും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്നും എല്ലാ കണ്ണുനീരും തുടച്ചു കളയും. ഇനി മരണവും ദുഃഖവും കരച്ചിലും വേദനയും ഉണ്ടാവില്ല. എല്ലാ പഴയ വഴികളും അവസാനിച്ചു.
സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു,
ഇതാ ഞാനെല്ലാം പുതിയതാക്കുന്നു.
എന്നിട്ട് അവൻ പറഞ്ഞു,
ഇങ്ങനെ എഴുതുക, എന്തെന്നാൽ ഈ വാക്കുകൾ സത്യവും വിശ്വസനീയവുമാകുന്നു.
സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്നോട് പറഞ്ഞു,
അത് അവസാനിച്ചു. അൽഫയും ഒമേഗയും ആദിയും അന്തവും ഞാനാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവന്റെ നീറുറവയിൽ നിന്നും സൗജന്യമായി ജലം നൽകും. ജേതാവിന് ഇതെല്ലാം ലഭിക്കും. ഞാൻ അവന്റെ ദൈവവും അവൻ എന്റെ പുത്രനുമായിരിക്കും. എന്നാൽ ഭീരുക്കളും വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരും നിന്ദ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും കൊലയാളികളും വ്യഭിചാരികളും ആഭിചാരക്കാരും വിഗ്രഹാരാധകരും നുണയന്മാരും അടക്കം എല്ലാവരും ഗന്ധക തീ തടാകത്തിൽ പതിക്കും. ഇതാണ് രണ്ടാം മരണം.
ഏഴ് ദൂതന്മാരിൽ ഒരാൾ എന്നെ സമീപിച്ചു. അവസാനത്തെ ഏഴ് ദുരിതങ്ങൾ നിറച്ച ഏഴ് കലശങ്ങളിലൊന്ന് വഹിച്ചിരുന്ന ഒരു ദൂതനായിരുന്നു അത്. ദൂതൻ പറഞ്ഞു,
എന്നോടൊത്തു വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാട്ടിത്തരാം.
ദൂതൻ എന്നെ ആത്മാവിലെടുത്ത് വളരെ വലിയതും ഉയരം കൂടിയതുമായ പർവ്വതത്തിലിരുത്തി. ദൂതൻ എന്നെ വിശുദ്ധ നഗരമായ യെരൂശലേം കാണിച്ചു. നഗരം സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്നും താഴേക്കിറങ്ങി വരികയായിരുന്നു. നഗരം ദൈവത്തിന്റെ മഹത്വത്താൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അത്യപൂർവമായ ഇന്ദ്രനീലം പോലെ അത് തിളങ്ങിയിരുന്നു. സ്ഫടികം പോലെ അത് വളരെ വ്യക്തമായിരുന്നു. നഗരത്തിന് 12 കവാടങ്ങൾ ഉള്ള ഒരു ഉയർന്ന മതിലുണ്ടായിരുന്നു. കവാടങ്ങളിൽ 12 ദൂതന്മാരുണ്ടായിരുന്നു. ഓരോ കവാടത്തിലും ഇസ്രയേലിലെ 12 വംശത്തിലൊന്നിന്റെ വീതം പേരെഴുതി വച്ചിരുന്നു. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും 3 കവാടങ്ങൾ വീതമായിരുന്നു. 12 അടിക്കല്ലുകളിലായിരുന്നു നഗരഭിത്തി നിർമ്മിച്ചിരുന്നത്. കല്ലുകളിൽ കുഞ്ഞാടിന്റെ അപ്പോസ്തലന്മാരുടെ പേരുകൾ എഴുതിയിരുന്നു. എന്നോട് സംസാരിച്ചിരുന്ന ദൂതന്റെ കയ്യിൽ ഒരു സ്വർണ്ണ അളവുകോലുണ്ടായിരുന്നു. ഇത് നഗരവും അതിന്റെ കവാടങ്ങളും മതിലും അളക്കുന്നതിന് ആയിരുന്നു. സമചതുരത്തിലായിരുന്നു നഗരം പണിതിരുന്നത്. നീളവും വീതിയും തുല്യം. ദൂതൻ അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്നു. 12,000 നാഴിക നീളവും 12,000 നാഴിക വീതിയും 12,000 നാഴിക ഉയരവും. ഭിത്തിയും ദൂതൻ അളന്നു. 144 മുഴം. ഉയരം മനുഷ്യരുടെ അളവിനനുസരിച്ചുണ്ടായിരുന്നു. ദൂതന്റെ അളവനുസരിച്ചും അത്ര തന്നെ. സൂര്യകാന്തക്കല്ല് കൊണ്ടായിരുന്നു ഭിത്തി കെട്ടിയിരുന്നത്. സ്ഫടികത്തെ പോലെ നിർമ്മലമായ ശുദ്ധമായ സ്വർണം കൊണ്ട് നഗരം പണിയപ്പെട്ടിരുന്നു. നഗരഭിത്തിയുടെ അടുക്കല്ലുകളിൽ വില കൂടിയ രത്നങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ മൂലക്കല്ല് സൂര്യകാന്തം, രണ്ടാമത്തത് ഇന്ദ്രനീലം, മൂന്നാമത്തത് വൈഡൂര്യം, നാലാമത്തത് മരതകം, അഞ്ചാമത്തത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, പതിനൊന്നാമത്തേത് നീലം, പന്ത്രണ്ടാമത്തേത് ശ്യാമള വൈഡൂര്യം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. നഗരവീതി ശുദ്ധ സ്വർണം കൊണ്ടും അത് സ്ഫടികം പോലെ സുതാര്യവുമായിരുന്നു. ഞാൻ നഗരത്തിലെ ദൈവാലയം കണ്ടില്ല. സർവശക്തനായ ദൈവവും കുഞ്ഞാടുമാണ് നഗരത്തിന്റെ ദൈവാലയം. നഗരത്തിൽ സൂര്യനോ ചന്ദ്രനോ പ്രകാശിക്കേണ്ടതില്ലായിരുന്നു. ദൈവത്തിന്റെ മഹത്വം നഗരത്തിന് പ്രകാശമരുളുന്നു. കുഞ്ഞാടാകുന്നു നഗരത്തിന്റെ വിളക്ക്. കുഞ്ഞാട് നൽകുന്ന വെളിച്ചത്തിൽ ലോകർ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം നഗരത്തിലേക്ക് കൊണ്ടുവരും. രാത്രിയില്ലാത്തതിനാൽ നഗരകവാടങ്ങൾ ഒരു ദിവസവും അടയുകയില്ല. രാജ്യങ്ങളുടെ മഹിമയും പ്രതാപവും നഗരത്തിൽ കൊണ്ടുവരപ്പെടും. അശുദ്ധികളൊന്നും ഒരിക്കലും നഗരത്തിൽ പ്രവേശിക്കില്ല. നാണം കെട്ടവ പ്രവർത്തിക്കുന്നവനോ നുണയനോ ഒരിക്കലും നഗരത്തിൽ പ്രവേശിക്കില്ല. കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേർ ചേർക്കപ്പെട്ടവർക്ക് മാത്രമേ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിയൂ.